السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وأصحابه أجمعين. أما بعد، പ്രിയപ്പെട്ട ശ്രോതാക്കളെ, തറാവീഹുമായി ബന്ധപ്പെട്ട അഞ്ചാമത്തെ ക്ലിപ്പാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പുറത്തിറക്കുന്നത്. ഈ വിഷയത്തിൽ ഏത് വിവാദങ്ങൾ ഉണ്ടാവുമ്പോഴും സാധാരണ ഉണ്ടാകാറുള്ള പ്രതികരണങ്ങൾ ഇവിടെയും ഉണ്ടായിട്ടുണ്ട്. എന്ത് വിവാദങ്ങൾ ഉണ്ടായാലും അതിൽ നിന്നൊക്കെ നമ്മുടെ കക്ഷിക്ക് എന്ത് മുതലെടുപ്പ് നടത്താൻ കഴിയുമെന്നാണ് കക്ഷി നേതാക്കൾ എപ്പോഴും ചിന്തിക്കുക. അത് കക്ഷികളുടെ ഒരു പൊതു സ്വഭാവമാണ്. അതായത്, അണികൾ യഥാർത്ഥ വിഷയം ശ്രദ്ധിക്കാതിരിക്കാനും അണികളുടെ ശ്രദ്ധ യഥാർത്ഥ വിഷയത്തിന് തിരിച്ചുവിടാനുമൊക്കെയുള്ള ഒരു തന്ത്രമായിട്ടാണ് സംഘടനക്കാർ അത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ തറാവീഹിന്റെ റക്അത്തുമായി ബന്ധപ്പെട്ട ചർച്ചയിലും ഉണ്ടായിട്ടുള്ളത് ഇതേ സംഗതിയാണ്. നമ്മളിവിടെ പറഞ്ഞത് ഈ വിഷയത്തിൽ സലഫു സാലിഹുകൾ, അതായത് ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച സഹാബികൾ, താബികൾ, താബിഉ താബികൾ, അവർക്കുള്ള വിശാലത നമുക്കും വേണം. അവർക്കില്ലാത്തൊരു കടുംപിടുത്തം നമുക്ക് ഈ വിഷയത്തിൽ വേണ്ടതില്ല. അവർ ഈ വിഷയം എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ നമ്മളും മനസ്സിലാക്കണം. ഇതാണ് സലഫി മൻഹജ് അല്ലെങ്കിൽ സലഫി നിലപാട്. അത് പഠിപ്പിക്കുക എന്ന നിലക്കാണ് റമദാനിൽ ഈ തറാവീഹുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി എന്നോണം ഞാനൊരു ചെറിയ വിശദീകരണം നൽകിയത്. അതായത്, എന്തുകൊണ്ടാണ് ഹറമിൽ 23 അനുവദിക്കുന്നത്, അതേസമയം സൗദിയുടെ മറ്റു ഭാഗങ്ങളിലൊക്കെ 11 ആണല്ലോ, നമ്മുടെ നാട്ടിൽ ഈ വിഷയത്തിൽ വല്ലാത്ത തർക്കമുണ്ടല്ലോ എന്നൊക്കെ ചോദ്യം വന്നപ്പോൾ അതിന് വിശദീകരണം കൊടുത്തതാണ്. അതിലൂടെ നമുക്കൊക്കെ മുമ്പ് പറ്റിയ തെറ്റുകൾ പരസ്യമായി തിരുത്തുക എന്ന ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ, ഈ രണ്ട് കാര്യങ്ങളും, അതായത് സലഫി മൻഹജ് ആളുകളെ പഠിപ്പിക്കലും മൻഹജിന്റെ കാര്യത്തിൽ നമുക്കുണ്ടായിട്ടുള്ള വീഴ്ചകൾ ജനങ്ങളോട് തുറന്നു പറയലും, അതൊരു പരിധിവരെ അൽഹംദുലില്ലാ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ വിശദീകരണം അതിന് കാരണമായിട്ടുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചകളിൽ നിന്ന് മനസ്സിലാകുന്നത്, അൽഹംദുലില്ലാ. എന്നാൽ ഈ വിഷയം സ്വന്തം അണികൾ സംഘടനാ ലൈനിനെതിരായി മനസ്സിലാക്കിയാൽ അത് സംഘടനയ്ക്കുള്ളിൽ പുതിയ കലാപങ്ങൾ ഉണ്ടാക്കും, അത് സംഘടനാ സെറ്റപ്പിന് ദോഷം ചെയ്യും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സ്വന്തം അണികളെ തൃപ്തിപ്പെടുത്താവുന്ന ചില പ്രൊപ്പഗണ്ടകളുമായിട്ട് ഇപ്പോ പല സംഘടനയുടെയും ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മടവൂർ വിഭാഗം മുജാഹിദുകൾ ഈ വിഷയത്തിൽ നടത്തുന്ന പ്രോപ്പഗണ്ടയെ കുറിച്ചാണ്. അത് ചോദിക്കുമ്പോൾ മടവൂർ വിഭാഗം എന്നൊരു വിഭാഗം ഇല്ലല്ലോ, അത് KNM ലയിച്ചില്ലേ, ലയിച്ചു എന്നാണ് വെപ്പ്, പക്ഷെ ഐസ് വെള്ളത്തിലിട്ട പോലെ മുഴുവൻ അങ്ങ് താന്നിട്ടില്ല, കുറച്ച് ഭാഗം എപ്പോഴും പുറത്തു തന്നെയാണ്. അവിടെ തൽക്കാലം നമുക്ക് മടവൂർ വിഭാഗം എന്ന് പറയാം. ഹുസൈൻ മടവൂർ സാഹിബ് ഏതായാലും അദ്ദേഹത്തിന്റെ തലേന്നീ മാറാപ്പ് ഒഴിവാക്കിയിട്ടുണ്ട്. അദ്ദേഹം വളരെ സ്വസ്ഥമായി ജീവിക്കുകയാണ് ഇപ്പോ. ഈ അഖലാനികളെയും ഈ ഹദീസ് നിഷേധികളെയും ഈ കുത്തിത്തിരിപ്പന്മാരെയും ഒക്കെ പാടെ പേറി പേറി അദ്ദേഹം കുഴങ്ങി അവസാനം KNM തലയിലെത്തി അദ്ദേഹം ഏതാണ്ട് രക്ഷപ്പെട്ടു, അൽഹംദുലില്ലാ. അതായത് നമുക്ക് തൽക്കാലം ഇപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ഇത് പറയാൻ പറ്റുള്ളൂ. കാരണം അദ്ദേഹത്തിന് വേണ്ടിയാണല്ലോ ഇപ്പൊ ഈ പ്രൊപ്പഗണ്ടയും ഇവർ നടത്തുന്നത്. അവർ പറയുന്നതിന്റെ ആകത്തുക ഇതാണ്. സക്കരിയ സലാഹി തറാവീഹുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയുന്ന കാര്യം, ഇപ്പോൾ മനസ്സിലാക്കിയ കാര്യം, ഹുസൈൻ മടവൂര് മുമ്പേ മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹം പഠിക്കുന്ന കാലത്ത് എഴുതിയ ഒരു പുസ്തകത്തിലെ വരികളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് സക്കരിയ സലാഹിയും കൂട്ടരും അദ്ദേഹത്തിനെതിരിൽ മുമ്പ് വ്യതിയാനം ആരോപിച്ചത്. മാത്രമല്ല, അന്ന് മടവൂര് പറഞ്ഞു അത്രേ, അവരൊക്കെ കൂടുതൽ വായിക്കുമ്പോൾ വിഷയങ്ങൾ അറിഞ്ഞുകൊള്ളും, അൽഹംദുലില്ലാ ഇപ്പൊ ഓരോന്നോരോന്നായി സലാഹിക്കും കൂട്ടർക്കും അറിഞ്ഞു വരുന്നുണ്ട്. എന്നിട്ട് അവസാനം പറയുന്നത്, അതുകൊണ്ട് സലാഹിയും പഴയ കൂട്ടുകാരും ഹുസൈൻ മടവൂരിനോടും മുജാഹിദുകളോടും മാപ്പ് പറയണം, പിന്നെ അള്ളാഹുവോട് തൗബ ചെയ്യുകയും വേണം. ഇതാണ് ഇപ്പൊ മടവൂരികൾ പ്രചരിപ്പിക്കുന്ന പോസ്റ്ററിൽ ഉള്ളത്. ഇതിന് പല മറുപടികളും നമുക്ക് പറയാനുണ്ട്. ഒന്ന്, അന്ന് നമ്മൾ 2001 കാലഘട്ടത്തിൽ ഹുസൈൻ മടവൂരിനെതിരിലുള്ള വ്യതിയാന ആരോപണം ഉണ്ടായ സന്ദർഭത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമ്മൾ സംസാരിച്ചത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയ ആദർശങ്ങളിൽ നിന്നുള്ള വ്യതിയാനമായിരുന്നു അന്നത്തെ ചർച്ചാ വിഷയം. ആ നിലക്ക് തറാവീഹ് 11 നിസ്കരിക്കാം, 23, 23, 36, 39, 39 എത്ര വേണമെങ്കിലും നിസ്കരിക്കാം എന്ന് ഒരാൾ വാദിച്ചാൽ അത് യഥാർത്ഥത്തിൽ മുജാഹിദ് ആശയത്തിലുള്ള വ്യതിയാനം തന്നെയാണ്. ഇന്നും മുജാഹിദുകൾക്കിടയിൽ അത് വ്യതിയാനമായിട്ട് തന്നെ കാണുന്നത്. ഇപ്പൊ ഹുസൈൻ മടവൂർ KNM ലയിച്ച് അതിന്റെ ഔദ്യോഗിക കമ്മിറ്റിയിലൊക്കെ ഉള്ള ആളാണല്ലോ. ഇന്ന് ഹുസൈൻ മടവൂരിന് ആ പുസ്തകത്തിലുള്ളതുപോലെ പറയാൻ കഴിയോ? കഴിയില്ല. കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം അല്ല അത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അന്ന് പുസ്തകത്തിൽ എഴുതിയത് അതിപ്പോഴും പൂഴ്ത്തി വെച്ചിട്ട് തന്നെയാണ് ഉള്ളത്. അത് പ്രചരിപ്പിക്കുന്നില്ല അവര്. പിന്നെ ഞാനിപ്പോ ഇന്ന് സംഘടനയിലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് പറയാൻ കഴിയോ? കഴിയില്ല. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയം എന്ന് പറയുന്നത് തറാവീഹ് 11 നിസ്കരിക്കൽ സുന്നത്തിനെതിരാണ് അല്ലെങ്കിൽ ബിദ്അത്താണ് എന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിക്കുമ്പോൾ അത് വ്യതിയാനം തന്നെയാണ്. രണ്ടാമത്തെ മറുപടി, തറാവീഹിന്റെ പേരിലല്ല അന്ന് ഹുസൈൻ മടവൂരിനും അദ്ദേഹത്തിന്റെ കൂട്ടാളികൾക്കെതിരെയും നമ്മൾ വ്യതിയാനം ആരോപിച്ചത്. അതൊരു പല വിഷയങ്ങളിൽ ഒരു കൊച്ചു വിഷയം മാത്രമാണ് തറാവീഹ്. മടവൂരും കൂട്ടരും മുജാഹിദികൾക്ക് പരിചയമില്ലാത്ത ഒരു പുതിയ പ്രബോധന ശൈലിയും രീതിശാസ്ത്രവും കൊണ്ടുവരാൻ ശ്രമിച്ചു. അതിൽ അബൂബക്കർ കാരക്കുന്നുണ്ട്, അസ്ഗർ അലി ഉണ്ട്, വീരാൻകുട്ടി സല്ലമി ഉണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു. അതിൽ പലരും മരിച്ചുപോയി, അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. അന്ന് ISM ഒരു നയരേഖ ഇറക്കിയിരുന്നു, 80s. യഥാർത്ഥത്തിൽ നയം പറയേണ്ടത് കേരള ജമീയത്തുലമയാണ് അല്ലെങ്കിൽ KJEനോട് ചോദിച്ചിട്ട് KNM ആണ്. അതൊക്കെ പകരം ISM പുതിയ നയരേഖ ചർച്ചയ്ക്ക് വെച്ചു. മാത്രമല്ല മർക്കസ്ദേവ ഉണ്ടാക്കിയ ഒരു വേറിട്ട ശൈലി തന്നെ സ്വീകരിച്ചു. ആ നയരേഖയിൽ പറയുന്നത് ഖണ്ഡനമണ്ഡല മുക്തമായ ഒരു ദഅവത്തുമാണ്. തൗഹീദ് പ്രധാനം തന്നെയാണ്, പക്ഷെ ഖണ്ഡനമണ്ഡല മുക്തമായ ദഅവ ശൈലിയാണ് വേണ്ടത്. സമുദായ ഐക്യം പകരം പ്രധാനമാണ്. അതുകൊണ്ട് ഐക്യം തകരാതെയുള്ള ദഅവത്താണ് വേണ്ടത്. മാത്രമല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ആളുകളുടെ സൗഹൃദം പിടിച്ചു പറ്റുകയാണ് നമ്മൾ ആദ്യം വേണ്ടത്. അങ്ങനെ ആളുകളെ അടുപ്പിച്ച ശേഷമാണ് തൗഹീദി ദഅവത്ത് നടത്തേണ്ടത്. അത് ശബാബിലുള്ളിൽ വന്ന ലേഖനത്തിന്റെ തലക്കെട്ട് തന്നെ റിലീഫ് പ്രവർത്തനം ദഅവത്തിന് മുമ്പ് എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക ലൈന് തന്നെ കൊണ്ടുവരാൻ ഹുസൈൻ മടവൂരും കൂട്ടരും മർക്കസ് ദഅവ കേന്ദ്രീകരിച്ച് ഒരു കോക്കസായി പ്രവർത്തിച്ച സാഹചര്യത്തിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ അവർക്കതിൽ വ്യതിയാനം ആരോപിച്ചത്. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു നമ്മൾ അത് ആരോപിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തറാവീഹാണ് മുഖ്യ വിഷയം വന്ന വ്യതിയാനത്തിൽ എന്ന രീതിയിൽ ഇപ്പോൾ മടവൂരികൾ പ്രചരിപ്പിക്കുന്നത് അത് തെറ്റാണ്, അതൊരിക്കലും അല്ല, അതൊരു ചെറിയ വിഷയം മാത്രമായിരുന്നു. അപ്പൊ ഖണ്ഡനമണ്ഡല മുക്തമായ ദഅവത്ത്, സമുദായ ഐക്യത്തിന് പോറലേൽപ്പിക്കുന്ന ദഅവത്ത് പാടില്ല, ഈ ഒരു നയത്തിന്റെ ഭാഗമായിട്ടാണ് തറാവീഹിന്റെ റക്അത്തിന്റെ പേരിൽ തർക്കിക്കരുത്, വിവാദങ്ങൾ ഉണ്ടാക്കരുത് എന്ന് ഹുസൈൻ മടവൂർ പറഞ്ഞ പുസ്തകം നമ്മൾ ചർച്ചക്കെടുത്തത്. അപ്പൊ ഈ ലൈന് അദ്ദേഹത്തിന് മുമ്പേ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി. പിന്നെ മൂന്നാമത്തെ മറുപടി, മടവൂര് ആ പുസ്തകം ഇറക്കിയത് നമ്മളിപ്പോൾ പറയുന്നത് പോലെ സലഫിയത്ത് പ്രചരിപ്പിക്കാനല്ല. സഹാബികളും താബിഈകളും ഒക്കെ തറാവീഹ് വിഷയം എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കണം എന്ന് പറയാനല്ല. ആ പുസ്തകം ഇറക്കിയത് സലഫി കൂട്ടായ്മയോ സലഫി സംഘടനയോ അല്ല, ഈ വാഴക്കാട് മുസ്ലിം കൾച്ചറൽ സെന്റർ എന്നാണ് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. ഏതായാലും ലീഗും KMCC പോലെയുള്ള ഒരു സാമുദായിക കൂട്ടായ്മയാണ് അത് ഇറക്കിയത്. അപ്പൊ അവർക്കൊക്കെ സ്വീകരിക്കാവുന്ന ഒരു വ്യാഖ്യാനം അദ്ദേഹം എഴുതി എന്നല്ലാതെ സഹാബികളും താബിഈകളൊക്കെ തറാവീഹിന് എങ്ങനെയാണ് മനസ്സിലാക്കിയത്, അതുകൊണ്ട് നമ്മളും അങ്ങനെ മനസ്സിലാക്കണം, നമ്മൾ സലഫിയത്തിലേക്ക് മടങ്ങണം, സലഫി മനജ് സ്വീകരിക്കണം എന്നൊന്നും ഹുസൈൻ മടവൂർ പറഞ്ഞിട്ടില്ല. ഖണ്ഡനമണ്ഡല മുക്തമായ ദഅവത്തിന്റെ ഭാഗം എന്ന നിലക്കും പിന്നെ പുസ്തകം ഇറക്കുന്ന ആളുകൾക്ക് തൃപ്തിപ്പെടുന്ന ഒരു ശൈലിയിൽ ഒരു വിശദീകരണം അദ്ദേഹം നൽകി എന്നാണ് ആ പുസ്തകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് മടവൂർ വിഭാഗത്തോട് പറയാനുള്ളത്, സക്കരിയ സലാഹി ഇപ്പോൾ മനസ്സിലാക്കിയത് മടവൂർ മുമ്പേ മനസ്സിലാക്കി എന്ന് പറയുന്നത് തെറ്റാണ്. അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാവും, പക്ഷെ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ പുസ്തകത്തിലുള്ളത് ഇതാണ്, അല്ലാതെ സലഫിയത്തിലേക്ക് മടങ്ങണമെന്ന് ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ സലഫിയത്തിൽ താല്പര്യമുള്ളത് കൊണ്ടാണ് ഹുസൈൻ മടവൂർ എഴുതിയെങ്കിൽ എന്തിനാപ്പത് പൂഴ്ത്തിവെക്കണ്? ഇപ്പോഴും പ്രചരിപ്പിച്ചൂടെ? ഇപ്പൊ പറയുന്നുണ്ട് ഇവര് കൂടുതൽ വായിക്കുമ്പോൾ അവർക്ക് കാര്യം ബോധ്യപ്പെടും, അൽഹംദുലില്ലാ. ഓ, അങ്ങനെ വായിച്ചറിഞ്ഞ കാര്യപ്പെട്ട ഇൽമാണെങ്കിൽ എന്തിനപ്പൊ പൂഴ്ത്തിവെക്കണത്? ഇപ്പൊ അബ്ദുസലാം സല്ലമിന്റെയും KNM പതിനൊന്നിലധികം ബിദ്അത്താണെന്നുള്ള വാദല്ലേ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കണത്? പൂഴ്ത്തിവെക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, മടവൂര് ഇപ്പോൾ അന്ന് മനസ്സിലാക്കിയതാണ് നമ്മളിപ്പോ പറയണത് എന്നത് ശരിയല്ല. നമ്മൾ മനസ്സിലാക്കിയത് ഇപ്പോൾ ഖുർആന്റെയും സുന്നത്തിന്റെയും സലഫുകളുടെ മൻഹജിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പല കാര്യങ്ങളും തിരുത്തേണ്ടതുണ്ട് എന്ന നിലക്കാണ് നമ്മൾ പരസ്യമായി പഴയ തെറ്റുകൾ സംബന്ധിച്ചുകൊണ്ട് ആളുകളോട് കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ആ പുസ്തകത്തിലെ വരികൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് വ്യതിയാനം ആരോപിച്ചത്. ദുർവ്യാഖ്യാനം ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ലല്ലോ. നിങ്ങളെ നയരേഖ വായിച്ച് ആ ബുക്കിലുള്ള തറാവീന്റെ ഭാഗം വായിച്ചു കൊടുത്താൽ തന്നെ അന്ന് വിഷയം ക്ലിയറായി. ഒരു സാധാരണ മുജാഹിദിന് നിങ്ങളുടെ വ്യതിയാനം ക്ലിയറാകാൻ അതേ വേണ്ടതുള്ളൂ. അത് നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഇതിൽ വ്യതിയാനം ആരോപിച്ചത് അദ്ദേഹം ISM വന്ന ശേഷം സംഘടനാ മനഹജ് തന്നെ മാറാൻ തുടങ്ങി, മർക്കസ് ദഅവയുമായി വേറിട്ട് പോയ ശേഷം ഒരു പേര് ലൈന് തന്നെ അവർ കൊണ്ടുവരാൻ നോക്കി. മാത്രമല്ല അറബ് ലോകത്തെ പണ്ഡിതന്മാർ അദ്ദേഹത്തെ കുറിച്ച് നൽകിയ മുന്നറിയിപ്പുകള്, അതുപോലെ ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള ഇഖ്വാനി നേതാക്കളുമായി ഹുസൈൻ മടവിനുള്ള ബന്ധം, ഇങ്ങനെ പല വിഷയങ്ങളും അന്ന് ഈ വ്യതിയാനാരോപണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതൊക്കെ വീണ്ടും നിങ്ങൾ ചർച്ച ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻഷാല്ല നമ്മൾ റെഡിയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞോളി. പക്ഷെ അതൊന്നും മാന്തി പുറത്തിടണമെന്ന് നമുക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് സന്ദർഭം കിട്ടുമ്പോൾ മുതലെടുപ്പിന് ശ്രമിക്കരുത് എന്നാണ് മടവു വിഭാഗത്തോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെ ഗതികേടിപ്പോ ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ മാപ്പ് പറയണമെന്നാണ് സക്കരിയ സലാഹിം കൂട്ടർ ഹുസൈൻ മടവൂരിനോടും മുജാഹിദിനോടും മാപ്പ് പറയണം, എന്നിട്ട് അള്ളാഹിനോട് തൗബ ചെയ്യണം എന്ന് പറയുന്നേട്ട മടവൂരിനോട് എന്തോ വ്യക്തിപരമായി ദ്രോഹം നമ്മൾ ചെയ്തതുപോലെയാണ്. നമ്മൾ ഹുസൈൻ മടവൂരിന്റെ സ്വകാര്യ വിഷയങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ന്യൂനതകൾ പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ കുടുംബ ജീവിതം സാമ്പത്തിക ജീവിതം ഒന്നും നമ്മൾ വിമർശന വിധിയാക്കിയിട്ടില്ല. അദ്ദേഹം സംഘടനക്കകത്ത് ചെയ്ത കാര്യങ്ങൾ, ആശയാദർശങ്ങൾ ലൈൻ തെറ്റിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ അത് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അത് നിങ്ങൾ മറുപടിയും പറഞ്ഞില്ലേ? നിങ്ങൾ അതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പുതിയ പുതിയ തെളിവുകൾ ഉണ്ടാക്കി വ്യതിയാനം കൊഴുപ്പിച്ച് നിങ്ങൾ മറുപടികൾ മറക്കി, നിങ്ങൾ പ്രതിരോധിച്ചിട്ടില്ലേ? അത് അതോടെ അവസാനിച്ചില്ലേ? അങ്ങനെ മാപ്പ് ചോദിക്കേണ്ട പ്രശ്നമൊന്നും ഇതിലുണ്ടായിട്ടില്ല. മാത്രമല്ല ഹുസൈൻ മടവൂരുമായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ നമ്മളൊക്കെ വ്യക്തിപരമായി നല്ല നിലക്ക് ബന്ധാണ്. ജവ ഗൾഫിലേക്ക് പോയിരുന്നു ഹുസൈൻ മടവൂരും ഞാനും സുഹൈർ മോലിന്റെ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കുകയും കുറെ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇപ്പോഴും വ്യക്തിപരമായി കണ്ടാൽ അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ വർഷം എനിക്ക് അദ്ദേഹം മെസ്സേജ് അയച്ചു, ഞാൻ മക്കയിൽ വരുന്നുണ്ട് കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. അങ്ങനെ വ്യക്തിപരമായി എന്നെ ദ്രോഹിച്ച ആളാണ്, നിങ്ങൾ എന്നോട് മാപ്പ് ചോദിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ എന്റെ സംസാരത്തിലോ മറ്റോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കാൻ ഒരു മടിയില്ല. പക്ഷെ തറാവീന്റെ വിഷയവും ആദർശ വിഷയവും അങ്ങനെയല്ല. അതുകൊണ്ട് ആ നിലക്കുള്ള ഒരു മുതലെടുപ്പിന് മടവു വിഭാഗം ശ്രമിക്കരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മടവൂർ വിഭാഗം സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിങ്ങൾ വിഷയം മുതലെടുപ്പിന് ക്ഷമിക്കാതെ എന്താണ് വിഷയമെന്ന് പഠിച്ച് ഇനിയെങ്കിലും നിങ്ങളുടെ നിലപാട് അല്പമെങ്കിലും സലഫിയത്തിലേക്ക് അടുപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എടുക്കാത്ത പൈസയായി മുജാഹിദ് ലോകത്ത്, സലഫി ലോകത്ത് കേരളത്തിൽ മാറും എന്നതിൽ യാതൊരു സംശയമല്ല. അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നിങ്ങൾക്കിതൊന്നും തെറ്റിതിരുത്തി പരിചയമല്ലാത്ത നിങ്ങൾക്ക്, പഴയ തെറ്റുകളെ ന്യായീകരിച്ച് മാത്രം പരിചയമുള്ള നിങ്ങൾക്ക് ഇതൊക്കെ പുതുമയായിരിക്കും. അതിന് ഞങ്ങൾക്ക് നിവൃത്തിയൊന്നുമില്ല. ഞങ്ങള് ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹ എന്ന ഇമാം മാലിക്കിന്റെ വചനമാണ് ഞങ്ങളെ നെഞ്ചേറ്റിയിട്ടുള്ളത്. ഈ ഉമ്മത്തിന്റെ ആദ്യ കാലക്കാർ ഏതൊന്നുകൊണ്ട് നന്നായോ, ഇതുകൊണ്ട് മാത്രമേ ഇതിന്റെ അവസാന കാലക്കാരും നന്നാവുകയുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ആദ്യകാലത്തെ മുസ്ലിമീങ്ങളുടെ രീതി എന്താണോ അതിലേക്ക് നമ്മൾ തിരിച്ചു പോകണം എല്ലാ വിഷയത്തിലും. അത് തെറ്റുപറ്റിയിട്ടെങ്കിൽ ധൈര്യപൂർവ്വം തിരുത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാൻ എന്റെ വാക്കിലോ വിശദീകരണത്തിലോ മടവൂർ വിഭാഗം സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും വിഷമം തോന്നിയിട്ടെങ്കിൽ ക്ഷമിക്കണം. നിങ്ങൾ ഇത് വല്ലാതെ പ്രചരിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്രയും പറയേണ്ടി വന്നത്. പഴയ തെറ്റുകളൊക്കെ ഇനിയും വാരി വലിച്ചെത്തി ചർച്ചയ്ക്ക് വിധേയമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് നിങ്ങൾ വഴിയൊരുക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിനയത്തോടെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. വാസ്ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.